السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلن تجد له وليا مرشدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. സഹോദരി മാരെ, വിശ്വാസിനികളെ, മുസ്ലിം ലോകത്ത് മാതൃകകളായി ജീവിച്ച് മരിച്ചുപോയ സത്യവിശ്വാസിനികളെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പത്നിമാർ, അതിൽ ഇനി രണ്ട് ഭാര്യമാരുടെ ചരിത്രം കൂടി മാത്രമേ നമുക്ക് വിശദീകരിക്കുവാനുള്ളൂ. ആ രണ്ട് ഭാര്യമാരെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് അബൂ സുഫിയാന്റെ മകൾ റംല റളിയല്ലാഹു തആല അൻഹയാണ്. ഉമ്മു ഹബീബ എന്ന പേരിലാണ് അവരറിയപ്പെട്ടിരുന്നത്. കാരണം അവർക്ക് ഹബീബത്ത് എന്ന പേരുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഉമ്മു ഹബീബ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അബൂ സുഫിയാന്റെ മകളായിരുന്നു റംല റളിയല്ലാഹു തആല അൻഹ. എങ്ങനെ അബൂ സുഫിയാന്റെ മകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യയായി മാറി? ഒരുപക്ഷെ നിങ്ങൾ അതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നുണ്ടാകും. കാരണം അബൂ സുഫിയാനിന്റെ ആദ്യകാല ചരിത്രം അറിയുന്നവർക്ക് അറിയാവുന്നൊരു വസ്തുതയാണ്, ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായിരുന്നു അബൂ സുഫിയാൻ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനവുമായി വന്നപ്പോൾ മുസ്ലിമീങ്ങൾക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും മർദ്ദനങ്ങളും അതുപോലെ തന്നെ പീഡനങ്ങളും നടത്തുവാൻ സഹായിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു അബൂ സുഫിയാൻ. ഈ അബൂ സുഫിയാൻ ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും അനുയായികളെയും മർദ്ദിക്കുവാനും അതുപോലെ തന്നെ നബിക്കെതിരെയും മുസ്ലിമീങ്ങൾക്കെതിരെയും ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തനങ്ങൾ നടത്താനും ഒക്കെ ശ്രമിക്കുമ്പോഴും ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയ സ്വന്തം മകൾ റംല ഇസ്ലാമതം സ്വീകരിക്കുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമില്ലെന്ന് ലാ ഇലാഹ ഇല്ലല്ലാ കേട്ടപ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹമായി പ്രപഞ്ചത്തിൽ ഒരു ശക്തിയുമില്ല, ഇന്ന് മക്കയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ശക്തികളും ബിംബങ്ങളും കള്ളദൈവങ്ങളാകുന്നു, അവയ്ക്ക് മനുഷ്യനെ ഒന്നും സഹായിക്കാൻ സാധ്യമല്ല എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശക്തമായ തൗഹീദിന്റെ പ്രബോധനം അങ്ങ് കേട്ടപ്പോൾ, തന്റെ പിതാവ് ഈ ഇസ്ലാമിന്റെ കൊടിയ ശത്രുവാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ധീരമായ ഒരു നിലപാടെടുക്കുകയാണ് റംല റളിയല്ലാഹു തആല അൻഹ എന്ന അബൂ സുഫിയാന്റെ മകൾ ചെയ്തത്. അവരുടെ ഭർത്താവ് ഉബൈദുല്ലാഹി ബിൻ ജഹ്ഷായിരുന്നു. അവരും ആദ്യകാലത്ത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ പ്രബോധനത്തിൽ ആകൃഷ്ടരായ വ്യക്തികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹാബിയായിരുന്നു. അങ്ങനെ റംല റളിയല്ലാഹു തആല അൻഹയും ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ് ഇവരും ദമ്പതികളായി ജീവിച്ചുകൊണ്ടിരിക്കെ അബൂ സുഫിയാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി ഇസ്ലാമില്ലെന്ന് മകളെയും ഭർത്താവിനെയും അഥവാ മരുമകനെയും എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുത്തി കാക്കകാരണവന്മാര് നിലക്കൊണ്ട ആ പഴയ ആദർശത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ വല്ല വഴിയുമുണ്ടോ എന്ന് അബൂ സുഫിയാൻ ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിച്ചു നോക്കി. പക്ഷേ ദൃഢമായ ഈമാനിന്റെ ഉടമയായിരുന്നു റംല റളിയല്ലാഹു തആല അൻഹ. പിതാവ് എന്തു തന്നെ പറഞ്ഞാലും വിരോധമില്ല. അവരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക്, ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ആശയം വേരുറച്ചു കഴിഞ്ഞിരുന്നു. ഇനി അവരെ ഒരാൾക്കും പറിച്ചു കളയാൻ പറ്റാത്ത രൂപത്തിൽ ആ ഹൃദയത്തിൽ വിശ്വാസം രൂഢമൂലമായി വേരോട്ടം നടത്തിയിരിക്കുകയാണ്. മകൾ മാറില്ലെന്ന് മനസ്സിലായപ്പോൾ മകനെയും മകളെയും മരുമകനെയും പിടിയാൻ തന്നെ അവസാനം പിതാവായ അബൂ സുഫിയാൻ തീരുമാനിച്ചു. കാരണം താൻ നിലക്കൊള്ളുന്ന ആദർശത്തിനെതിരെ ഇതാ കടകവിരുദ്ധമായി തന്റെ ഇന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ ശത്രുവായ മുഹമ്മദിന്റെ പാളയത്തിലേക്ക് തന്റെ സ്വന്തം മകളും ഭർത്താവും ചേർന്നിരിക്കുന്നു എന്ന വാർത്ത അബൂ സുഫിയാനെപ്പോലെ നാട്ടിൽ പേരും പെരുമയുമുള്ള ഒരു മുശ്രിക്ക് പ്രമാണിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ആ മകളുമായി ബന്ധപ്പെടുക എന്നുള്ളത് ആളുകൾക്കിടയിൽ തന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അബൂ സുഫിയാൻ തീരുമാനിച്ചു മകളെ കൈവടിയാം. അങ്ങനെ തന്റെ അഭിമാനം രക്ഷപ്പെടുത്താമെന്ന് മനസ്സിലാക്കി അബൂ സുഫിയാൻ മകളെയും അതുപോലെ തന്നെ മരുമകനെയും കൈയൊഴിക്കുകയാണ്. ഇനി ഞാനും നിങ്ങളുമായി ബന്ധമില്ല എന്ന് പറഞ്ഞു. കുലുങ്ങാത്ത ഹൃദയമാണ് റംല റളിയല്ലാഹു തആല അൻഹയുടെ. ആരെന്ത് പറയട്ടെ, പിതാവല്ലല്ലോ എന്ന് വിചാരണക്കെടുക്കുക. എനിക്ക് മരിച്ചു ചെന്നാൽ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കേണ്ടതെന്ന ഉറച്ച ബോധ്യമുള്ളതുകൊണ്ട് ആ പടച്ചവൻ അയച്ച പ്രവാചകന്റെ ആദർശം സ്വീകരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് പിതാവിന്റെ സ്നേഹം എനിക്കാവശ്യമില്ലെന്ന ഉറച്ച തീരുമാനത്തിൽ റംല റളിയല്ലാഹു തആല അൻഹ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ ഖുറൈശികൾ അബൂ സുഫിയാൻ മകളെയും മരുമകനെയും ഒക്കെ ഏതാണ്ട് തഴഞ്ഞ വട്ടാണെന്ന് മനസ്സിലായപ്പോൾ മുസ്ലിമീങ്ങൾക്കെതിരിൽ മർദ്ദനം അഴിച്ചുവിട്ട കൂട്ടത്തിൽ ഈ റംല റളിയല്ലാഹു തആല അൻഹയുടെ കുടുംബത്തെയും ദ്രോഹിക്കാൻ തുടങ്ങി. മർദ്ദനങ്ങളും പ്രയാസങ്ങളും ബാപ്പയുടെ അനുയായികളുടെ ഭാഗത്തു നിന്ന് റംല റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. മുസ്ലിമീങ്ങൾ മർദ്ദിക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ ഒന്നും അവരെ സഹായിക്കുവാൻ കെൽപ്പില്ലാത്ത മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തൊട്ടടുത്ത പ്രദേശമായ എത്യോപ്യയിലേക്ക് അല്ലെങ്കിൽ അബ്സീനിയയിലേക്ക് ഹിജറ പോയിക്കൊള്ളാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. അങ്ങനെ മുസ്ലിമീങ്ങളുടെ പല ടീമുകളും സംഘങ്ങളും അബ്സീനിയയിലേക്ക് ആദർശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പുറപ്പെടുകയാണ്. ഒന്നാമത്തെ ടീം പോയി. രണ്ടാമത്തെ സംഘത്തിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹയും ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു. ആ ടീമിൽ തന്നെയാണ് റംല റളിയല്ലാഹു തആല അൻഹയും ഭർത്താവായ ഉബൈദുല്ലാഹി ബിൻ ജഹ്ഷും യാത്ര പോയത്. അവിടെ എത്തിയപ്പോൾ ഖുറൈശികൾ തീരുമാനിച്ചു മുഹമ്മദിന്റെ അനുയായികൾ അബുസീനിയയിൽ പോയി അങ്ങനെ സുഖിക്കണ്ട, അതുകൊണ്ട് അവിടെയുള്ള രാജാവുമായി നമുക്ക് ബന്ധപ്പെടണം, മുഹമ്മദിന്റെ അനുയായികളെ അവിടെ നിന്ന് പുറത്താക്കാനും അവർക്കവിടെ അഭയം നൽകരുതെന്ന് പറയാനും നമുക്ക് ദൂതന്മാരെ നിയോഗിക്കാമെന്ന് ഖുറൈശികൾ തീരുമാനിച്ചു. ഖുറൈശി പ്രമാണിമാര് അബുസീനിയ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ രാജാവായിരുന്നു നജ്ജാഷി എന്ന് പറയുന്ന രാജാവ്. നേഗസ് എന്നറിയപ്പെടുന്നു, നജ്ജാഷി എന്നും അറിയപ്പെടുന്നുണ്ട് ആ രാജാവ്. അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഈ ഖുറൈശികൾ ദൂതന്മാരെ അയച്ചു. ഇതാ മുഹമ്മദിന്റെ കുറച്ച് ആളുകൾ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവർ ഫിത്നയുടെ ആളുകളാണ്, അവർ പുത്തൻ പ്രസ്ഥാനക്കാരാണ്. പഴയ ആദർശങ്ങളെയൊക്കെ കുഴിച്ചുമൂടി പുതിയത് പലതും കൊണ്ടുവന്നുകൊണ്ട് പഴയതിനെയെല്ലാം ചോദ്യം ചെയ്യുന്നവരാണ്. ഈ നാട്ടിൽ നിന്നവർ നിങ്ങളുടെ നാട്ടിലേക്ക് ചേക്കേറി പാർത്തിട്ടുള്ളത് അവിടെ ഫിത്നയും ഫസാദും ഛിദ്രതയും വളർത്തുവാനേ ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് അവർക്ക് നിങ്ങൾ സംരക്ഷണം നൽകരുത്, അവരെ നിങ്ങൾ അഭയാർത്ഥികളായി സ്വീകരിക്കരുത്, അവരെ നിങ്ങൾ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദൂതന്മാരെ അയച്ചു നജ്ജാഷി രാജാവിന്റെ അടുത്തേക്ക് മക്കയിലെ മുശ്രിക്ക് പ്രമാണിമാർ. പക്ഷേ നജ്ജാഷിയുടെ മനസ്സ് ഈമാൻ നിറഞ്ഞതായിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആദർശത്തിൽ വിശ്വസിച്ച ആളാണ് പിൽക്കാലത്ത്. അദ്ദേഹം എന്തു ചെയ്തു? അദ്ദേഹം ഈ അബസീനിയക്കാരായ അഭയാർത്ഥികൾക്ക് നന്നായി അഭയം നൽകുകയാണ് ചെയ്തത്. അവരെ പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വന്ന് ഖുറൈശികളുടെ ദൂതന്മാരെ അവരുടെ ആവശ്യം നിരാകരിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെ നജാഷി രാജാവ് അവരോട് തിരിച്ചുപോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നജാഷി എന്ന ക്രിസ്ത്യൻ രാജാവിന്റെ അഭയാർത്ഥികളായിക്കൊണ്ട് മുസ്ലിമീങ്ങൾ അബുസീനിയായി അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ റംദാർ അലി അള്ളാഹു തലാൻഹ തന്റെ നാടും വീടും വിട്ടിരിക്കുകയാണ്. ബാപ്പ ഏതായാലും കൈയൊഴിഞ്ഞു, കുടുംബങ്ങളൊക്കെ കൈയൊഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അബുസീനിയയിൽ രാജാവിന്റെ സംരക്ഷണത്തിൽ ആ നാട്ടിൽ അഭയാർത്ഥികളായ റംദാർ അലി അള്ളാഹു തലാൻഹ കഴിയുകയാണ്. ആകെ ഒരാശ്വാസം എന്ത് മാത്രമേയുള്ളൂ? തന്റെ ഭർത്താവ് തന്റെ കൂടെയുണ്ട് എന്നുള്ള ഒരൊറ്റ ആശ്വാസം മാത്രം. ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ് ഉബൈദ് എന്റെ കൂടെയുണ്ട് എന്ന ഒരൊറ്റ ആശ്വാസം മാത്രമേ അന്ന് റംദാർ അലി അള്ളാഹു തലാൻഹയുടെ മനസ്സിലുള്ളൂ. അങ്ങനെ ഭാര്യാഭർത്താക്കളായി അവരവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരർദ്ധരാത്രിയിൽ അവരെ സംബന്ധിച്ചിടത്തോളം കൂട്ടിനുള്ളത് ഒരു മകളാണ്, ചോരപ്പൈതൽ ഹബീബ എന്നായിരുന്നു അവരുടെ പേര്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് ഉമ്മു ഹബീബ എന്ന പേരിലും പ്രവാചകന്റെ ഈ ഭാര്യ അറിയപ്പെട്ടത്. അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനിക്കുന്ന കുട്ടികളുടെ പേരിലേക്ക് ചേർത്തുകൊണ്ട് പലപ്പോഴും അറിയപ്പെടാറുണ്ട്. അങ്ങനെയാണ് റംദാർ അലി അള്ളാഹു തലാനക്ക് ചരിത്രത്തിൽ ഉമ്മു ഹബീബ എന്ന പേരും കിട്ടുന്നത്. ഹബീബ എന്നൊരു മോളുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ചോരപ്പൈതലും ഭർത്താവും മാത്രമുള്ള ആ ജീവിതം, അവരങ്ങനെ മുസ്ലിമീങ്ങളായി അവിടെ നജാഷി രാജാവിന്റെ അഭയാർത്ഥികളായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരർദ്ധരാത്രി പെട്ടെന്ന് റംദാർ അലി അള്ളാഹു തലാൻഹ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയെഴുന്നേറ്റത് അവരൊരു പേടിപ്പെടുത്തുന്ന ദുസ്വപ്നം കണ്ടുകൊണ്ടാണ് ഞെട്ടിയെഴുന്നേറ്റത്. ആ സ്വപ്നത്തെ സംബന്ധിച്ച് റംദാർ അലി അള്ളാഹു തലാൻഹ തന്നെ നമ്മോട് പറയുന്നു. റഅയ്തു ഫിൽ മനാമി സൗജി ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ് ബി അസ്വ അസൂറ വ അശ്വഹ ففزعت واستعذت بالله من ذلك وما ان اصبحت فاذا به قد تنصر فاخبرته بالمنام فلم يحفل به رايت في المنام ഞാൻ സ്വപ്നത്തിൽ കണ്ടു സൗജി എന്റെ ഭർത്താവ് ഉബൈദുല്ലയെ ഏറ്റവും മോശമായ ഒരു രൂപത്തിലാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. അദ്ദേഹത്തെ ഞാൻ ഇന്നേ വരെ ദർശിച്ചിട്ടില്ലാത്ത ഒരു രൂപത്തിൽ, അതിമ്ലേച്ഛമായ ഭീകരമായ വികൃതമായ ഒരു രൂപത്തിൽ, വളരെ മോശമായ ഒരു രീതിയിൽ ഞാൻ എന്റെ ഭർത്താവിനെ സ്വപ്നത്തിൽ കണ്ടു. ഞാൻ പേടിച്ചു, ഞെട്ടിയുണർന്നു. സ്വപ്നം കണ്ടാൽ പിന്നെ ഉടനെ ദുസ്വപ്നം കണ്ടാൽ അള്ളാഹുവിനോട് ഞാൻ രക്ഷ ചോദിച്ചു അതിൽ നിന്ന്. പക്ഷേ നേരം പുലർന്നു കുറച്ച് ഈ സ്വപ്നം അങ്ങോട്ട് പുലരുകയാണ് ചെയ്തത്. ആ സ്വപ്നം കണ്ട് ഏതാണ്ട് അടുത്ത ദിവസം ഇതാ സ്വപ്നം പുലരുന്നു. ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ് എന്ന് പറഞ്ഞ് മുസ്ലിമായിക്കൊണ്ട് അബുസീരിയയിലേക്ക് ഹിജറ വന്നിരുന്ന ആ മനുഷ്യൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അയാൾ ക്രിസ്തുമതം സ്വീകരിച്ചു. അബസീനിയയിൽ ക്രിസ്തുമതത്തിനായിരുന്നു പ്രചാരമുണ്ടായിരുന്നത്. അയാൾ ക്രിസ്ത്യാനിയായി എന്ന് മാത്രമല്ല, റംദാർ അലി അള്ളാഹു തലാൻഹയോട് അവർ ഭീഷണിപ്പെടുത്തി. റംലേ, ഇതുവരെ നമ്മൾ നിലക്കൊണ്ട ആദർശമല്ല നല്ലത്, ക്രിസ്ത്യാനികളായി ജീവിക്കലാണ് നമുക്ക് നല്ലത്, അതുകൊണ്ട് ക്രിസ്തുമതത്തിലേക്ക് ഞാൻ പോയിരിക്കുന്നു, നീയും എന്റെ കൂടെ മുഹമ്മദിന്റെ ഇസ്ലാം വിട്ടുകൊണ്ട് ക്രിസ്തുമതത്തിൽ ചേരണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഒഴിവാക്കിക്കളയും. ആകെ ഉണ്ടായിരുന്നവരത്താണി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരിമാരെ, സ്വന്തം നാട്ടിലാണെങ്കിൽ കുടുംബക്കാരെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം, നാട് വിട്ട് വേറൊരു നാട്ടിൽ സ്വന്തം ഭർത്താവിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ചോര പൈതലിനെയും കൊണ്ട് ആരാരും കൂട്ടുകുടുംബങ്ങളും തുണയും ഇണയുമില്ലാതെ ഒരു നാട്ടിൽ സ്വന്തം ഭർത്താവിനോടൊപ്പം ഭർത്താവിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് വന്ന ഒരു സ്ത്രീ, ആലോചിച്ചു നോക്കൂ, അവർക്കുമില്ലേ മജ്ജയും മാംസയും വികാര വിചാരങ്ങളും, അവർക്കുമില്ലേ മനസ്സ്? ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആകെ ഉണ്ടായിരുന്നവരത്താണി ഭർത്താവിത ക്രിസ്തുമതം സ്വീകരിച്ചിരിക്കുകയാണ്. എന്തായിരിക്കും ആ സ്ത്രീയുടെ മനസ്സ്? നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ഒന്ന് തസവ്വുറാക്കി നോക്കൂ, മനസ്സിലൊന്ന് നിങ്ങൾ രൂപപ്പെടുത്തി നോക്കൂ, എന്തായിരിക്കും റംദാർ അലി അള്ളാഹു തലാനയുടെ അപ്പോഴത്തെ അവസ്ഥ? തന്നെയുമല്ല, നാൾക്ക് നാൾ വഷളാവുകയാണ് തന്റെ ഭർത്താവ്. എല്ലാ മദ്യഷാപ്പുകളിലും അദ്ദേഹം ദിനേന നിത്യ സന്ദർശകനായി മാറുകയാണ്. ഭാര്യയെ പീഡിപ്പിക്കുകയാണ്. അവസാനം രണ്ടേ രണ്ട് വഴി നിർദ്ദേശിച്ചു കൊടുത്തു ഭർത്താവായ ഉബൈദുള്ള. റംലേ, നിനക്ക് ഞാൻ രണ്ട് വഴി തരുന്നു. ഒന്നുകിൽ നീ ഇപ്പോൾ നിലകൊള്ളുന്ന ഈ ആദർശത്തിൽ നിന്ന് വിട്ടുകൊണ്ട് എന്റെ കൂടെ ക്രിസ്തുമതത്തിൽ ചേർന്നുകൊണ്ട് എന്റെ ഭാര്യയായി ജീവിക്കുക, അതല്ലെങ്കിൽ നിനക്ക് നിന്റെ പാട് നോക്കാം, ഞാനും നീയുമായി ഒരു ബന്ധവുമില്ല എന്ന്. റംലാ റളിയല്ലാഹു തആലാ അവിടെയും കുലുങ്ങിയില്ല. മറുനാട്ടിലാണ് ഞാൻ, എന്നെ ആര് സഹായിക്കും? ഈ വിദേശ രാജ്യത്ത് എനിക്ക് ആര് എന്ത് സംരക്ഷണം നൽകും? അവരോർത്തില്ല. കാരണം അവരുടെ മനസ്സിൽ ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് നബിയിൽ എന്ന് കേട്ടത് അത്രമാത്രം തറച്ചിട്ടുണ്ട്. ബാപ്പയെ കൈവടിഞ്ഞു, ഇപ്പോൾ ഭർത്താവിനെയും കൈയൊഴിയേണ്ടി വന്നിരിക്കുന്നു. ഉറച്ച തീരുമാനം, ഉറച്ച ദൃഢമായ മനസ്സോടുകൂടി അവരുറച്ചു നിൽക്കുകയാണ്. ആദർശത്തിൽ അവർ ഉറച്ചു നിന്നു. ഭർത്താവ് അങ്ങനെ തന്നെ കാഫിറായി മരണപ്പെട്ടു. ആ അവസരത്തിൽ മഹാനാ മഹദിയായ റംലാ റളിയല്ലാഹു തആല അൻഹ രണ്ട് ദുഃഖം പേറുകയാണ്. ഒന്ന്, അവര് നാട്ടിലെന്ന് തോന്നു, ഭർത്താവ് വീട്ടുകാരൊഴിവാക്കി, ബാപ്പയൊഴിവാക്കി, കുടുംബങ്ങളൊക്കെ ഒഴിവാക്കി, നാട്ടിലല്ല വിദേശത്താണ്. ആകെ ഉണ്ടായിരുന്നവരത്താണി ഭർത്താവായിരുന്നു. ഭർത്താവ് ക്രിസ്തുമതം സ്വീകരിച്ചു, മുഴുക്കുടിയനായി, അവസാനം കാഫിറായി മരിച്ചുപോയിരിക്കുന്നു. ഇനി എന്ത് ചെയ്യും? ആരുടെ അടുക്കൽ സമീപിക്കും? ഏകാഗിനിയായി റംലാ റളിയല്ലാഹു തആല അൻഹ എങ്ങനെ തന്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോകും? വീട്ടിലേക്ക് തിരിച്ചുപോയാൽ ബാപ്പ ചവിട്ടിപ്പുറത്താക്കും, തന്നെ കൊന്നുകളയും. അതുകൊണ്ടിനി മക്കയിലേക്കും മടങ്ങാൻ വയ്യ. ആകെയുണ്ടായിരുന്ന അത്താണി ഭർത്താവും മരിച്ചുപോയി, ക്രിസ്ത്യാനിയുമായി. ആരും രക്ഷയില്ല. ചോര പൈതലിനെയും കൊണ്ടിനി എന്ത് തിരിയും, എന്ത് ചെയ്യുമെന്ന് നട്ടം തിരിയുന്ന ആ സന്ദർഭത്തിൽ അവരൊരായത്തോർക്കുകയാണ്. ഒരായത്തിൽ അവർ ആശ്വാസം കണ്ടെത്തുകയാണ്. സൂറത്തു ത്വലാഖിലെ ഒരായത്ത് അവരുടെ മനസ്സിൽ, അല്ലെങ്കിൽ അവരെപ്പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്ന ആളുകളുടെ മനസ്സിൽ തോന്നുന്ന ഒരാശയം എന്തായിരിക്കാം അവരോർത്തിട്ടുണ്ടാവുക? وَمَنْ يَتَّقِ اللَّهَ يَجْعَلْ لَهُ مَخْرَجًا وَيَرْزُقْهُ مِنْ حَيْثُ لَا يَحْتَسِبُ وَمَنْ يَتَوَكَّلْ عَلَى اللَّهِ فَهُوَ حَسْبُهُ إِنَّ اللَّهَ بَالِغُ أَمْرِهِ قَدْ جَعَلَ اللَّهُ لِكُلِّ شَيْءٍ قَدْرًا وَمَنْ يَتَّقِ اللَّهَ അള്ളാഹുവിനെ ഭയപ്പെട്ടു കൊണ്ടാരെങ്കിലും ജീവിച്ചാൽ യജാൽ ലഹു മഖ്റജ പടച്ചോൻ അവർക്കൊരു വഴി കാണിച്ചു കൊടുക്കും. ഞാൻ അള്ളാഹുവിന്റെ ആദർശത്തിന് വേണ്ടിയാണ് ഈ പാടുപെട്ടത്. ആദർശം സ്വീകരിച്ചതിന്റെ പേരിലാണ് ഞാനിവിടെ ഈ പ്രയാസപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയ റംലാ റളിയല്ലാഹു തആല ഈ ഖുർആനിക ആശയത്തിൽ മനസ്സിന് സ്വസ്ഥത കൊടുക്കുകയാണ്. അള്ളാഹ പറയുന്നു, ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക്, അള്ളാഹാന്റെ ആദർശത്തിന്റെ പേരിൽ എന്ത് തന്നെ ത്യാഗം സഹിക്കാൻ തയ്യാറുള്ള ആളുകൾക്ക്, യർസുഖുഹു പടച്ചോൻ റിസ്ക് കൊടുക്കും, മിൻ ഹൈസു ലാ യഹ്തസിബ് അവർ വിചാരിക്കാത്ത വഴിയിലൂടെ അവർക്ക് അള്ളാഹു സഹായം നൽകും. ومن يتوكل على الله فهو حسبه ആരെങ്കിലും അള്ളാഹുവിന്റെ മേലിൽ തവക്കുലാക്കിയാൽ, എനിക്ക് റബ്ബുണ്ടെന്ന് വിചാരിച്ച ഉറച്ച തീരുമാനത്തിലിരുന്നാൽ, ഫഹുവ ഹസ്ബുഹു അല്ല മതിയവന്, ഇന്ന അല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅല അല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റാ അല്ലാഹാണ് തന്റെ എല്ലാ സഹായത്തിനും തനിക്കുണ്ടാകുമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ റംലാ റളിയല്ലാഹു തആല അൻഹ അബ്സീനിയയിൽ തന്നെ കഴിച്ചുകൂട്ടുകയാണ്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞു, കുറേ ദിവസം കഴിഞ്ഞു. മുസ്ലിമീങ്ങളൊക്കെ എവിടെ പോയിട്ടുണ്ട്? തന്റെ കുടുംബങ്ങളിൽ നിന്നും മക്കയിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും മദീനത്താണ്, മദീനയിലേക്ക് ഹിജറ പോയി കഴിഞ്ഞിട്ടുണ്ട്. ആ സന്ദർഭത്തിലാണ് അബ്സീനിയയിൽ റംലാ റളിയല്ലാഹു തആല അൻഹ ഈ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നത്. കുറച്ചു കഴിഞ്ഞ് ഭർത്താവിന്റെ മരണശേഷം, ഏതാണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, അള്ളാഹുവിൽ അവർ തവക്കുലാക്കിയതിന് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ സഹായിച്ചതായിരിക്കാം. ഒരു വാർത്തയുമായി നജ്ജാഷി രാജാവിന്റെ ഭൃത്യ വേലക്കാരി ദാസി റംലാ റളിയല്ലാഹു തആല അൻഹയെ സമീപിക്കുകയാണ്. നജ്ജാഷി രാജാവ് പറഞ്ഞയച്ചതാണ് ഈ ഭൃത്യയെ, വേലക്കാരിയെ. റംലയുടെ അരികിൽ പോയി ഈ വേലക്കാരി പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാണ്. റംലാ റളിയല്ലാഹു തആല അൻഹ എല്ലാം കൊണ്ടും വിഷമിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ദാഹിച്ച് വലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുളിനീര്, തെളിനീര് കിട്ടുന്നത് പോലെയുള്ള ഒരു സുവിശേഷവുമായി റംലാ റളിയല്ലാഹു തആല അൻഹയെ നജ്ജാഷി രാജാവിന്റെ ഒരു ദൂത സന്ദർശിക്കുകയാണ്. ഒരു വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങളെ ഒരു സുവിശേഷം അറിയിക്കാൻ വന്നതാണ് ഞാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് കത്ത് വന്നിട്ടുണ്ട്. മദീനയിൽ നിന്ന് പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കത്ത് ഇങ്ങോട്ട് നജ്ജാഷി രാജാവിന് കിട്ടിയിട്ടുണ്ട്. അതിൽ പ്രവാചകൻ ആവശ്യപ്പെടുന്നത് അങ്ങയെ ഭാര്യയായി സ്വീകരിക്കാൻ നബി സരിമേനി ഒരുക്കമാണ് എന്നാണ്. നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കത്തിലുള്ളത്. നബിക്ക് പകരം വിവാഹത്തിന്റേതായ വാക്കുകൾ ഏറ്റെടുക്കാൻ നജ്ജാഷി രാജാവിന് നബി വക്കാലത്തും അറിയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്താണല്ലോ ഉള്ളത്. റംലാ ബീവിയുള്ളത് എവിടെയാണ്? അബ്സീനിയായാലും അവ നബിക്ക് വേണ്ടി പുതിയാപ്പളയായിട്ട് ആ വിവാഹ കരാറ് റംലയുടേതായ രക്ഷാധികാരിയിൽ നിന്ന് മുഹമ്മദ് നബിക്ക് വേണ്ടി ഞാൻ സൈനബയെ വിവാഹം കഴിച്ചു തന്നത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് ഭർത്താവായിക്കൊണ്ട് സ്വീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ റംല റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ച ആ വിവാഹത്തെ സ്വീകരിക്കുവാൻ വേണ്ടി നജ്ജാഷിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചെയ്തിരിക്കുകയാണ്, വക്കാലത്ത് ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ പുരിയാപ്ലയായുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു നജ്ജാഷി രാജാവാണ് എന്നർത്ഥം. നബി അങ്ങനെയാണ് കത്തെഴുതിയിരിക്കുന്നത്, എനിക്ക് വേണ്ടി നിങ്ങൾ റംലയെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞാൽ, എനിക്ക് വേണ്ടി നിങ്ങൾ റംലയെ ഞാൻ വിവാഹം കഴിക്കുന്നു എനിക്ക് വേണ്ടി എന്നുള്ള വാക്ക് നിങ്ങൾ ഏറ്റെടുക്കണം. അങ്ങനെ ഇസ്ലാമിൽ ചെയ്യൽ അനുവദനീയമാണ്, വക്കാലത്ത് ഏൽപ്പിക്കുക എന്നാണ് അതിന് പറയുന്നത്. ഏതായാലും ഇങ്ങനെ നജ്ജാഷി രാജാവിന് കത്ത് വന്നിട്ടുണ്ട് നിങ്ങളെ വിവാഹം കഴിക്കുവാനുള്ള തീരുമാനത്തിൽ. അതുകൊണ്ട് നിങ്ങളെ നബിക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുവാൻ ഒരു വലിയനെ, ഒരു രക്ഷാധികാരിയെ കണ്ടുപിടിക്കണം. ഈ വാർത്തയുമായിട്ടാണ് വന്നത്. റംലാ റളിയല്ലാഹു തആല അൻഹ അത്യധികം സന്തോഷിച്ചു. അവരാഹ്ലാദത്തോടുകൂടെ അവരുടെ മനസ്സിന് വല്ലാത്തൊരു കുളിരനുഭവപ്പെട്ടു. അവർ സന്തോഷത്തോടുകൂടെ ഈ വിവരം തന്നെ അറിയിക്കാൻ വേണ്ടി വന്ന നജ്ജാഷി രാജാവിന്റെ ഈ ദാസിക്ക് ഒരുപാട് സമ്മാനങ്ങൾ നൽകി എന്നാണ് ചരിത്രം പറയുന്നത്. അവർ ശരീരത്തിൽ അണിഞ്ഞിരുന്ന മുഴുവൻ ആഭരണങ്ങളും ഈ ദാസിക്ക് വേണ്ടി എടുത്തുകൊടുത്തു എന്നാണ്. എന്നിട്ട് അവരുടെ രക്ഷാധികാരിയായി വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടി മറ്റൊരാളെ ചുമതലപ്പെടുത്തുകയും അങ്ങനെ നജ്ജാഷിയുടെ കൊട്ടാരത്തിൽ വെച്ച്, വിശാലമായ മുറിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് റംല റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു കൊടുത്തു എന്നുള്ള നിക്കാഹിന്റെ കർമ്മം അബ്സീനിയയിലെ നജ്ജാഷി രാജാവിന്റെ കൊട്ടാരത്തിലെ വിശാലമായ മുറിയിൽ വെച്ച് നടന്നു. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും റംല റളിയല്ലാഹു തആല അൻഹയുമായുള്ള വിവാഹം നടക്കുന്നത്. അങ്ങനെ ആ വിവാഹത്തിൽ ഒരുപാട് മുസ്ലിമീങ്ങളായിട്ട് അഭയാർത്ഥികളായി ചെന്നിരുന്ന ജഅഫർ ഇബ്നു അബീ താലിബിനെ പോലെയുള്ള മുസ്ലിം അഭയാർത്ഥികളെല്ലാം പങ്കെടുത്തു. നജ്ജാഷി രാജാവ് നബിക്ക് വേണ്ടി റംല റളിയല്ലാഹു തആല അൻഹു മഹർ കൊടുത്തത് 400 സ്വർണ നാണയങ്ങളായിരുന്നു എന്നാണ്, 400 ദീനാർ. അതിന്റെ ശേഷം കൊട്ടാരത്തിൽ വെച്ച് വിഭവസമൃദ്ധമായ ഒരു വലീമത്ത് സദ്യ, നജ്ജാഷി രാജാവിന്റെ നേതൃത്വത്തിൽ ഒരു വലീമത്ത് സദ്യയും നടത്തിയെന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ വിവാഹത്തിന്റെ ശേഷം കൊട്ടാരത്തിലുള്ള മറ്റ് സ്ത്രീകളും മുസ്ലിമീങ്ങളുമൊക്കെ റംല റളിയല്ലാഹു തആല അൻഹ ഉമ്മുൽ മുഅ്മിനായിരിക്കുകയാണല്ലോ, സത്യവിശ്വാസികളുടെ മാതാവായിട്ട് അറിയപ്പെട്ടിരിക്കുകയാണ്, പ്രവാചകന്റെ ഭാര്യയായിരിക്കുകയാണ്, അവർക്ക് അനുമോദനം കൊണ്ട് ചൊരിഞ്ഞു. സുഗന്ധദ്രവ്യങ്ങളും അതേപോലെ തന്നെ അലങ്കാര വസ്തുക്കളുമൊക്കെ അവർക്ക് നൽകിയെന്നാണ് ചരിത്രം പറയുന്നത്. ഏതായാലും തന്നോട് ഈ സന്തോഷ വാർത്ത അറിയിച്ച ഈ ദാസിക്ക് കിട്ടിയ മഹറിൽ നിന്ന് 50 ദീനാറും കൂടെ കൊടുത്തു എന്നാണ്. പക്ഷേ ആ ദാസി അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല. അവർ പറഞ്ഞു, എനിക്കിതൊന്നും ആവശ്യമില്ല, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി, നിങ്ങൾ പ്രവാചകന്റെ പുതുമണവാട്ടിയായി മദീനയിലെത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മുസ്ലിം സ്ത്രീ ഇവിടെ ഉണ്ടായിരുന്നുവെന്നും അവർ നിങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്നുവെന്നും അങ്ങനെ ഈ മുസ്ലിം സ്ത്രീ നിങ്ങൾക്ക് ആ സ്ത്രീ നിങ്ങൾക്ക് സലാം പറഞ്ഞിരിക്കുന്നുവെന്നും എന്നെപ്പറ്റി നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊന്ന് പരിചയപ്പെടുത്തിയാൽ തന്നെ എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദാസി അവർ നൽകിയ 50 ദീനാറ് അങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെ ഹിജ്റ 7 ഖൈബർ ജയിച്ച വർഷമാണ് ഈ സംഭവം നടക്കുന്നത്. ഖൈബർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് വിജയമുണ്ടായി. എപ്പോഴേക്ക് ഹിജ്റ 7 കൊല്ലമായിട്ടുണ്ട്, മദീനയിലേക്ക് മുസ്ലിമീങ്ങൾ എത്തിയിട്ട് 7 കൊല്ലം തികഞ്ഞിട്ടുണ്ട്. ഖൈബർ ജയിച്ച വർഷത്തിൽ മുസ്ലിമീങ്ങളായ അഭയാർത്ഥികളൊക്കെ അബസീനിയയിൽ നിന്ന് മദീനയിലേക്ക് വരാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. മദീനയിലേക്ക് വരാനുള്ള ഒരുക്കപ്പാടുകൾ ഷുറഹബീൽ ഇബ്നു ഹസനത്തിൻ എന്ന സ്വഹാബിയുടെ നേതൃത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യയായ റംല റളിയല്ലാഹു തആല അൻഹയെ നജ്ജാഷി രാജാവ് അബസീനിയയിൽ നിന്ന് എങ്ങോട്ട് എത്തിക്കാൻ ഏർപ്പാട് ചെയ്യുന്നു, നബി താമസിക്കുന്ന മദീനയിലേക്ക് എത്തിക്കാൻ വേണ്ട ഏർപ്പാട് ചെയ്യുന്നു. അങ്ങനെ ഷുറഹബീലിന്റെ സംരക്ഷണത്തിൽ റംല റളിയല്ലാഹു തആല അൻഹ അബസീനിയയിൽ നിന്ന് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പം എത്തിച്ചേർന്നു. അതോടൊപ്പം തന്നെ മുസ്ലിമീങ്ങൾ അഭയാർത്ഥികളായി അബസീനിയയിൽ കഴിഞ്ഞുകൂടിയിരുന്ന മുസ്ലിമീങ്ങളും മദീനയിൽ എത്തിച്ചേർന്നു. രണ്ട് സന്തോഷമാണ് നബിക്കന്നുണ്ടായത്. ഒന്ന്, ഖൈബറിൽ മുസ്ലിമീങ്ങൾ ജയിച്ചതും അഭയാർത്ഥികളായിട്ട് പണ്ട് എന്നോ തന്റെ കൂടെ കൂട്ടം വിട്ട് എന്നോ കാണാതെ മറഞ്ഞുപോയിരുന്ന തന്റെ അനുയായികൾ മദീനയിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്തു എന്ന രണ്ട് സന്തോഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിലുണ്ടായത്. നബി അപ്പോൾ പറയുകയുണ്ടായി, ബിമാദാ അഫ്റഹു, ഏതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും സന്തോഷം എന്നാണ് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. ബിഫത്ഹി ഖൈബർ, ഖൈബർ ജയിച്ചടക്കിയതിലാണോ? അംബി ഖുദൂമി ജഅഫർ, ജഅഫറിന്റെ നേതൃത്വത്തിൽ പണ്ട് അഭയാർത്ഥികളായി അവിടെ മുസ്ലിമീങ്ങൾ കഴിഞ്ഞുകൂടിയിരുന്നവർ മദീനയിലേക്ക് എത്തിയതിലാണോ എനിക്ക് സന്തോഷം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ആ രണ്ട് സന്തോഷത്തെയും നന്ദിപൂർവ്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്കുകയുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമുമായി വീടുകൂടുന്ന പ്രവാചകന്റെ ഭാര്യയായി രംഗത്ത് വരുന്ന മദീനയിലെത്തുമ്പോൾ റംല റളിയല്ലാഹു തആല അൻഹയുടെ പ്രായം 40 വയസ്സായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അന്ന് പ്രായം 60 വയസ്സുമായിട്ടുണ്ട്. ആ വിവാഹ ജീവിതം അധികകാലം നീണ്ടു നിന്നിട്ടില്ല. മൂന്ന് വർഷത്തോളം മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യയായ റംല റളിയല്ലാഹു തആല അൻഹക്ക് ജീവിക്കാൻ ദാമ്പത്യ ബന്ധം ആസ്വദിക്കുവാനുള്ള അവസരം കിട്ടിയിട്ടുള്ളൂ. അതിന്റെ ശേഷം 63-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു പോവുകയാണ് ഉണ്ടായത് എന്ന് നമുക്കറിയാം. പ്രവാചകന്റെ മറ്റു പത്നിമാരൊക്കെ ആദരവോടുകൂടെ തന്നെയായിരുന്നു ഈ റംല റളിയല്ലാഹു തആല അൻഹയെ സ്വീകരിക്കുകയും അവരുമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നത്. പിതാവിന്റെ കാര്യത്തിൽ വളരെ ദുഃഖമുണ്ടായിരുന്നു അപ്പോഴും റംല റളിയല്ലാഹു തആല അൻഹക്ക്. കാരണമെന്താ? തന്റെ കൂടെയുള്ള പ്രവാചകന്റെ മറ്റുള്ള ഭാര്യമാരൊക്കെ, ആയിഷ റളിയല്ലാഹു തആല അൻഹ അബൂബക്കർ സിദ്ദീഖിന്റെ മോളാണ്, ഹഫ്സ റളിയല്ലാഹു തആല അൻഹ ഉമർ ഖത്താബിന്റെ മോളാണ്, അവരുടെയൊക്കെ ഉപ്പമാരി ഇസ്ലാമിന് സഹായം ചെയ്യുന്ന നല്ലവരായ വ്യക്തിത്വങ്ങളും ഇസ്ലാമിന്റെ ഗുണകാംക്ഷികളുമാണ്. എന്നാൽ പ്രവാചകന്റെ മറ്റൊരു ഭാര്യയായ ഈ ഞാനോ, എന്റെ ഉപ്പയാണെങ്കിൽ ഇസ്ലാമിന്റെ കൊടിയ ശത്രുവുമാണ്, എങ്ങനെയെങ്കിലും ബാപ്പയൊന്ന് മുസ്ലിമായി കിട്ടിയെങ്കിൽ എന്നുള്ള വല്ലാത്ത ആഗ്രഹവും ഉത്കടമായ അഭിലാഷവും അവരുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ പിതാവിനോട് എന്നിട്ടും അവർക്കൊരിത്തിരി പോലും അലിവ് തോന്നിയിരുന്നില്ല. ആദർശ ബന്ധത്തിന്റെ മുമ്പിൽ രക്തബന്ധത്തിന് വിലയില്ല എന്ന കടുത്തുറച്ച തീരുമാനക്കാരിയായിരുന്നു റംല റളിയല്ലാഹു തആല അൻഹ. രക്തബന്ധം ആദർശബന്ധത്തിന്റെ മുമ്പിൽ തടസ്സം വന്നാൽ രക്തബന്ധത്തോട് അതിന്റെ പാടുനോക്കാൻ പറയുന്ന പ്രകൃതം, അതാണ് മുസ്ലിമിന്റെ മനസ്സ്. അതായിരുന്നു റംല റളിയല്ലാഹു തആല അൻഹ. ഭർത്താവ് പോവുകയാണെങ്കിൽ പോകട്ടെ, പിതാവ് പോവുകയാണെങ്കിൽ പോകട്ടെ, ഞാൻ വിശ്വസിക്കുന്ന ആദർശത്തിന്റെ മുമ്പിൽ എനിക്ക് ഒന്നും വലുതല്ല. അതായിരുന്നു റംല റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സ്. എങ്കിലും അവർ ആശ്വസിച്ചു, ഒരു പക്ഷേ പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ടല്ലോ, അസല്ലാഹു അൻ യജഅല ബൈനകും വബൈന അല്ലദീന അദൈതും മിൻഹും മവദ്ദ വല്ലാഹു ഖദീറു വല്ലാഹു ഗഫൂറു റഹീം. അസല്ലാഹു അൻ യജഅല ബൈനകും, അല്ലാഹു ഒരുപക്ഷേ നിങ്ങളുടെയും നിങ്ങളോട് ഇപ്പോൾ വലിയ ശത്രുതയിൽ വർത്തിക്കുന്ന ആൾക്കാർക്കിടയിലും ഒരുപക്ഷേ സ്നേഹം വിട്ടേക്കാം. അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്, എല്ലാം പൊറുക്കുന്നവനാണ്, കരുണാനിധിയാണ്. അതുകൊണ്ടൊരു പക്ഷേ എന്റെ വാപ്പയും ചിലപ്പോ ഈ ശത്രുതയൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു കാലത്ത് വന്നേക്കാം എന്നവരാശിച്ചുപോയി. പക്ഷേ എന്നിട്ടും പിതാവിനോട് ഇതൊരു പിതാവാണല്ലോ എന്ന നിലക്ക് ആദർശത്തിന്റെ മുമ്പിൽ ഒരു അണുവളവ് അവർ വ്യതിചരിക്കാൻ തയ്യാറായില്ല. അതിനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് സ്വന്തം പിതാവിന്റെ മുമ്പിലും ആദർശത്തെ അവർ ഉയർത്തിക്കാണിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഭവമുണ്ടായി. 10 വർഷമായിട്ട് മകളെ കാണാൻ വരികയാണ് അബൂ സുഫിയാൻ. 10 വർഷം മുമ്പ് ബാപ്പയും മകളും പിരിഞ്ഞതാണ്. അങ്ങനെ ഒരു ദിവസം മദീനയിലേക്കതാ അബൂ സുഫിയാൻ വരുന്നു മകളെ അന്വേഷിച്ചുകൊണ്ട്. എന്തിനാ വരുന്നത്? ഖുറൈശികൾ പറഞ്ഞയച്ചതാണ്, ഹുദൈബിയ സന്ധി കരാറ് തീരാനായിട്ടുണ്ട്, അതുകൊണ്ട് മുഹമ്മദുമായിട്ട് നീ പോയിട്ട് വർത്തമാനം പറഞ്ഞ കാലാവധി കുറച്ചും കൂടെ ഒന്ന് പുതുക്കണം, നമ്മൾ തമ്മിലുള്ള സന്ധിയും കരാറുമൊക്കെ കുറച്ചും കൂടെ ഒന്ന് പുതുക്കിയിട്ട് കാലാവധി ഒന്ന് നീട്ടണം, അതിന് നിന്റെ മകളേതായാലും മുഹമ്മദിന്റെ ഭാര്യയാണല്ലോ, നീ പോയാൽ ശരിയാകുമെന്ന് പറഞ്ഞ് ഖുറൈശികൾ പറഞ്ഞയച്ചിരിക്കുകയാണ്. അങ്ങനെ ആ പ്രതീക്ഷയോടുകൂടി മകളുടെ അടുക്കൽ ആദ്യം ചെല്ലാമെന്ന് വിചാരിച്ച് മദീനയിലേക്ക് വരുന്നു മുശ്രിക്കായ അബൂ സുഫിയാൻ. വീട്ടിൽ വന്നു, ആദ്യമായി സ്വന്തം മകളുടെ വീട്ടിലാണ് കയറുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റംല റളിയല്ലാഹു തആല അൻഹയുമൊത്ത് കഴിയുന്ന റൂമിലേക്ക് കയറി. അവിടെ കയറിയപ്പോൾ 10 കൊല്ലമായിട്ട് വാപ്പയെ കണ്ടുമുട്ടുന്ന നിമിഷമാണെന്ന് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണയായിട്ട് വിരിച്ചു കിടക്കുന്ന ഒരു വിരിപ്പുണ്ട് ആ റൂമിൽ, അതവിടെ തന്നെ വിരിച്ചിരിക്കുകയാണ്. ബാപ്പ കയറി വരുന്നു. അബൂ സുഫിയാൻ കയറിയ വാടെ തന്നെ ആദ്യമേൽ ഇരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴേക്ക് സ്വന്തം മകൾ എന്ത് ചെയ്യുന്നുവെന്നോ, ഉടനെ തന്നെ ആ വിരിപ്പങ്ങോട്ട് ചുരുട്ടിക്കൂട്ടി ഒരു മൂലയിലേക്കിട്ടു, വിരിപ്പങ്ങോട്ട് ചുരുട്ടി ഒതുക്കി മറ്റൊരു ഭാഗത്തേക്ക് വെച്ചു. അത്ഭുതത്തോടുകൂടെ ബാപ്പ ചോദിച്ചു, മോളെ എന്നെ കണ്ടപ്പോൾ നീ വിരിപ്പ് മാറ്റിയതെന്താണ്? ഈ വിരിപ്പ് മോശമായതുകൊണ്ടാണോ അതോ ഞാൻ മോശമായതുകൊണ്ടോ? ഈ വിരിപ്പിലിരിക്കാൻ മാത്രമല്ല ഞാനുള്ളത് കൊണ്ടത്, വിരിപ്പിന്റെ മോശത്തരം കൊണ്ടാണോ നീ ചുരുട്ടി വെച്ചത്? അതോ എന്നെ മോശമായി കാണുന്നത് കൊണ്ടോ? ധീരമായ മറുപടിയാണ് റംല റളിയല്ലാഹു തആല അൻഹ നൽകുന്നത്. അവര് മനസ്സിലാക്കിയില്ലേ എന്റെ ബാപ്പ വലിയ പോക്കിരിയാണെന്നറിയാം, ബാപ്പയിൽ നിന്നൊരു പക്ഷേ മർദ്ദനങ്ങൾ കിട്ടിയെന്ന് വരാം, ഒരു പക്ഷേ ദേഷ്യം കൊണ്ട് തന്നെ കൊന്നുകളഞ്ഞു എന്നും വരാം, പക്ഷേ ഈമാനിന്റെ ഉറച്ച ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മിന്നിത്തിളങ്ങുന്ന വാക്കുകൾ അവർ പറയുകയാണ്. പിതാവേ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ബൽ ഹുവ ഫിറാഷു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അൻത റജുലുൻ മുശ്രിക്കുൻ നജിസുൻ വലം മുഹിബ്ബ അൻ തജ്ലിസ അലാ ഫിറാഷി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാപ്പ മനസ്സിലാക്കണം, വിരിപ്പിന്റെ മോശത്തരം കൊണ്ടല്ല ഞാനത് മറച്ചു വെച്ചത്, ബൽ ഹുവ ഫിറാഷു റസൂലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഏറ്റവും വലിയ പ്രബോധകനായ ഈ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളുടെയും കരളിന്റെ കഷ്ണമായ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന വിരിപ്പാണത്. ആ വിരിപ്പിൽ കയറിയിരിക്കാൻ വഅൻത റജുലുൻ മുശ്രിക്കുൻ നജിസുൻ, പടച്ചതമ്പുരാനെയല്ലാതെ 33 കോടി ദൈവങ്ങളെയെല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, കല്ലിനെ ആരാധിക്കുന്ന, ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത വസ്തുക്കളുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന, കുമ്പിടുന്ന, ആരാധിക്കുന്ന മുശ്രിക്കായ ബഹുദൈവ വിശ്വാസിയായ ആ മാലിന്യം ഹൃദയത്തിലുള്ള മലിനഹൃദയനായ നിങ്ങൾക്ക് കയറിയിരിക്കാൻ എന്റെ ഭർത്താവും അതേപോലെ തന്നെ ലോക മുസ്ലിമീങ്ങളുടെ നേതാവുമായ മുഹമ്മദ് നബിയുടെ വിരിപ്പ് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ മാറ്റിവെച്ചത്. വലം മുഹിബ്ബ, ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അൻതജ്ലിസ അലാ ഫിറാശി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ വിരിപ്പിൽ നിങ്ങൾ കയറിയിരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കണ്ടോ, ആദർശ ബന്ധം, ആദർശത്തോടുള്ള സ്നേഹം. അവിടെ രക്തബന്ധത്തിന് വിലയില്ല. 10 കൊല്ലം കഴിഞ്ഞിട്ട് ബാപ്പ മോളെ കാണാൻ വരികയാണ്. കയറി വന്നപ്പോ തന്നെ ഏതെങ്കിലും ഒരു പായോ കസേരയോ അല്ലെങ്കിൽ പലകയൊന്നും ഇട്ട് വിരിച്ചു കൊടുത്ത് സ്വീകരിക്കല്ല, ഉള്ള വിരിപ്പും കൂടെ മടക്കി വെച്ചുകൊടുക്കുന്ന മുശ്രിക്കായ നിങ്ങൾക്ക് ഒരിക്കലും അവകാശമില്ല, പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാപ്പയുടെ മുമ്പിൽ ഉറച്ചിരുന്ന് മറുപടി പറഞ്ഞ പ്രകൃതം അതായിരുന്നു റംലാ റളിയല്ലാഹു തആലാ. ഉടനെ ബാപ്പ ചോദിച്ചു, മോളെ വല്ലാഹി ലഖദ് അസാബകിയാ ബുന്യാ ബഅദി ശർറ്, എന്റെ അടുക്കൽ നിന്ന് പോന്നതിന്റെ ശേഷം നീ ഒരുപാട് ചീത്തയായി പോയിട്ടുണ്ടല്ലോ മോളെ, എന്ത് സ്വഭാവമാണ് നിനക്കിപ്പോൾ ഈ വന്നുപെട്ടിട്ടുള്ളത്. ഉടനെ തന്നെ അവൾ പ്രതികരിക്കുകയാണ് ഈമാനികമായ ഹൃദയത്തോടുകൂടെ. വീണ്ടും പറയുന്നു, പിതാവ് മനസ്സിലാക്കണം, ഞാൻ ചീത്തയായതല്ല. എനിക്ക് അല്ലാഹു ഇസ്ലാമിലേക്ക് വഴി കാണിച്ചു തന്നിരിക്കുകയാണ്, ഞാൻ എങ്ങനെ ഖൈറായ വഴി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നിങ്ങളിപ്പോഴും ഖുറൈശികളുടെ വലിയ നേതാവാണെന്ന് പറഞ്ഞുകൊണ്ട് നേതൃത്വപട്ടവും അലങ്കരിച്ചുകൊണ്ട് ഇങ്ങനെ വിഡ്ഢിയായി നടക്കുകയല്ലേ. ഇസ്ലാമിലേക്ക് വരാൻ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സ് വന്നിട്ടില്ലല്ലോ. വഅൻത തഅബുദു ഹജറാ, ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത, കാണാത്ത കേൾക്കാത്ത കലിനെയും ആരാധിച്ചുകൊണ്ട് നടക്കുന്ന തനിച്ച വിഡ്ഢിത്തവും പൊട്ടത്തരവുമായിട്ടല്ലേ നിങ്ങൾ ഇപ്പോഴും നടക്കുന്നത്. ആ പൊട്ടത്തരമേതായാലും ഈ മകൾക്ക് പറ്റിയിട്ടില്ല. ഞാൻ ഖൈറായ വഴി തെരഞ്ഞെടുത്തിരിക്കുന്നു. ബാപ്പ അവിടുന്ന് കോപിച്ചാണ്ട് ഇറങ്ങിപ്പോവുക ചെയ്തത്. വന്ന കാര്യവും നടന്നില്ല, പോരാത്തതിന് ഇവിടുന്ന് മകളെടുത്തുന്ന കണക്കിന് കിട്ടുകയും ചെയ്തു. ആദർശത്തിന്റെ മുമ്പിൽ ഒന്നും വലുതല്ല എന്ന് തെളിയിച്ചു റംലാ റളിയല്ലാഹു തആലാ. ജീവിതം മുഴുക്കെ അവരുടെ ജീവിതം മുഴുക്കെ ത്യാഗത്തിന്റെ കഥകളാണ് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഓരോ ഘട്ടങ്ങളിലും അവരത് പ്രത്യേകം പ്രത്യേകം പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ മക്കാ വിജയത്തോടുകൂടെ റംലാ റളിയല്ലാഹു തആലാക്ക് സന്തോഷമായി. അവരാഗ്രഹിച്ചതുപോലെ മക്കം ഫത്ഹിന്റെ അന്ന് കുറെ ആൾക്കാരൊക്കെ മുസ്ലിമായ കൂട്ടത്തിൽ അവരുടെ പിതാവായ അബൂ സുഫിയാനും മുസ്ലിമായി. അബൂ സുഫിയാനും അങ്ങോട്ട് മുസ്ലിമായി, അബൂ സുഫിയാന്റെ കുടുംബങ്ങളുമൊക്കെ മുസ്ലിമായി. റംലാ റളിയല്ലാഹു തആലാക്ക് സന്തോഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ അവർ സന്തോഷത്തോടുകൂടെ കഴിയുന്നു. പ്രവാചകൻ 63-ാമത്തെ വയസ്സിൽ മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന്റെ ശേഷം ഉമ്മു ഹബീബ റളിയല്ലാഹു തആലയെ സംബന്ധിച്ച് ചരിത്രത്തിൽ പറയുന്നത്, മഹാനായ പ്രവാചകൻ മരിച്ചുപോയതിന്റെ ശേഷം അഖാമത്തു ഉമ്മു ഹബീബ ഫീ ബൈതിഹ لا تخرج منه الا لصلاه ولم تكن تترك المدينه الا لحج حتى وافتها المنيه. എന്താണ് അതിൽ പറയുന്നത്? പ്രവാചകന്റെ മരണശേഷം അവരവരുടെ വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടി. എങ്ങോട്ടും അവർ പോകില്ല, എവിടേക്കും അവർ കറങ്ങാൻ നടക്കില്ല. ലാ, എവിടേക്ക് അവർ പുറത്തു പോവുകയാണെങ്കിൽ എന്തിനേ പോവുകയുള്ളൂ? ലാ തഖ്റുജ് മിൻഹു ഇല്ലാ ലിസലാ, പള്ളിയിലെ ജമാഅത്തിന് വേണ്ടിയല്ലാതെ അവർ പുറത്തു പോകില്ല. എന്തോ മുസ്ലിം സ്ത്രീകൾ, പ്രവാചകന്റെ ഭാര്യമാര് ഏതെങ്കിലും കാലത്ത് പള്ളിയിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾ, റംലാ റളിയല്ലാഹു തആലാ എന്ന പ്രവാചകന്റെ മരണശേഷവും ചരിത്രത്തിൽ അവരെ സംബന്ധിച്ച് പറയുന്നത് അവരവരുടെ വീട് വിട്ട് പുറത്തു പോയിരുന്നത് ഇല്ലാലി സലാ, നിസ്കരിക്കാൻ പോകാൻ വേണ്ടി മാത്രമായിരുന്നു. അതേപോലെ തന്നെ വലം തകുന്ത തുറുക്കിൽ മദീന, മദീനയിലേക്ക് അവർ, മദീന വിട്ടവർ എങ്ങോട്ടും പോയില്ല. എന്തിനു വേണ്ടിയല്ലാതെ മദീന വിടുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? ഇല്ലാലി ഹജ്ജിൻ, മക്കത്തേക്ക് ഹജ്ജിന് പോകാൻ വേണ്ടിയല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല. ഹത്താ വാഫത്തുഹൽ മനിയ, മരണം വരുന്നത് വരെയും അവരെ ഇബാദത്തുകളുമായി ഇങ്ങനെ കഴിച്ചുകൂട്ടുകയാണ്. ഹിജറ 44-ാമത്തെ കൊല്ലം, മറ്റുള്ള ഭാര്യമാരൊക്കെ ഇടയിൽ വെച്ച് തന്നെ റംലാ റളിയല്ലാഹു തആലാ അൻഹ മരിക്കും. മരിക്കുന്ന സന്ദർഭത്തിൽ ആയിഷ ബീവിയുടെയും ഹഫ്സാ ബീവിയുടെയും കൈപിടിച്ചുകൊണ്ട് റംലാ റളിയല്ലാഹു തആലാ അൻഹ പറഞ്ഞു, നമ്മളൊക്കെ ഒരു പ്രവാചകന്റെ ഭാര്യമാരായിരുന്നു, എത്രയായിരുന്നാലും ഒരാളുടെ സഹവളത്രകളാകുമ്പോൾ, സപത്നിമാരാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ എന്റെ വർത്തമാനത്തിലും പെരുമാറ്റത്തിലുമൊക്കെ നിങ്ങൾക്ക് പറ്റാത്ത വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ ഈ റംലയോട് പൊരുത്തപ്പെടണം, ഈ റംലയോട് നിങ്ങൾ മാപ്പാക്കണമെന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെയും ഹഫ്സാ ബീവിയുടെയും ഒക്കെ കൈപിടിച്ചുകൊണ്ട് മരിക്കാൻ പോകുന്ന ആ മരണവേദനയുടെ ആ സമയത്ത് റംല റളിയല്ലാഹു തആല അൻഹ പിടിച്ചുകൊണ്ട് അപേക്ഷിച്ചുവെന്നും ആത്മാർത്ഥമായി തന്നെ ആ സന്ദർഭത്തിൽ ആയിഷ ബീവിയും ഹഫ്സാ ബീവിയും ഒക്കെ റംല റളിയല്ലാഹു തആല അൻഹയ്ക്ക് വേണ്ടി അവിടെ വെച്ച് പ്രാർത്ഥിച്ചുവെന്നും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ സന്തോഷത്തോടുകൂടെ മറ്റു ഭാര്യമാരുടെയൊക്കെ ഇടയിൽ അവരുടെ മുഖത്തേക്കൊക്കെ നോക്കിക്കൊണ്ട് സന്തോഷത്തോടുകൂടെ റംല റളിയല്ലാഹു തആല അൻഹ അവരുടെ 73-ാമത്തെ വയസ്സ് പ്രായമായപ്പോൾ മരിച്ചു പോവുകയാണ് ചെയ്തത്. ലോക മുസ്ലിമീങ്ങൾ മദീനയിൽ പോയാൽ കാണുന്ന ബഖീഇ എന്ന പൊതു ശ്മശാനത്തിൽ പ്രവാചകന്റെ മറ്റു ഭാര്യമാരോടൊപ്പം ബഖീഇയിൽ തന്നെയാണ് റംല റളിയല്ലാഹു തആല അൻഹയെയും കബറടക്കിയത്. ഇതായിരുന്നു ആ മഹദിയുടെ ജീവിതത്തിന്റെ ഒരു ചുരുക്കം. ഇനി പ്രവാചകന്റെ ജീവിതത്തിൽ പ്രവാചകൻ അവസാനമായി നടത്തിയ പ്രവാചകന്റെ അവസാനത്തെ ഭാര്യ വേറൊരു വിവാഹം പിന്നെ നബിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആഖിറു ഉമ്മഹാത്തിൽ മുഅ്മിനീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സത്യവിശ്വാസികളുടെ മാതാക്കളിൽ അവസാനത്തത് പ്രവാചകന്റെ അവസാന വിവാഹം അതായിരുന്നു മൈമൂന ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹയുമായിട്ടുള്ള വിവാഹം. ഹാരിസിന്റെ പുത്രി മൈമൂന റളിയല്ലാഹു തആല അൻഹ. അവരെ സംബന്ധിച്ചിടത്തോളം ഉമ്മുൽ ഫളി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു മക്കയിൽ. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹയുടെ ഭാര്യയായിരുന്നു ഉമ്മുൽ ഫളി. ആ ഉമ്മുൽ ഫളിന്റെ ഒരു സഹോദരിയായിരുന്നു ആര്? മൈമൂന റളിയല്ലാഹു തആല അൻഹ. അന്നത്തെ സ്ത്രീകളുടെ കൂട്ടത്തിൽ വളരെയധികം സ്ഥാനവും അതേപോലെ തന്നെ തറവാടിത്ത മേന്മയും മഹിമയും പ്രതാപവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിലായിരുന്നു മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെ വളർച്ച. ആദ്യകാലത്തവരെ ഇസ്ലാമിന് വരുന്നതിന്റെ മുമ്പ് മസ്ഊദ് ബിൻ അംറു സഖഫി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കല്യാണം കഴിച്ചിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അവരോടൊപ്പം അവർ ജീവിച്ചുകൊണ്ടിരിക്കെ തന്നെ ഇടക്കിടെ സഹോദരിയായ ഉമ്മുൽ ഫളിന്റെ വീട്ടിൽ ഇവർ സന്ദർശിക്കാൻ വേണ്ടി പോകും. ഉമ്മുൽ ഫളിലാണെങ്കിൽ മുസ്ലിമായിട്ടുണ്ട്. അങ്ങനെ ഈ സഹോദരിയുടെ വീട്ടിലേക്ക് ഇടക്കിടക്ക് പോകുമ്പോൾ സഹോദരിയുടെ വീട്ടിൽ വെച്ച് ഇങ്ങനെ ഖുർആൻ ക്ലാസുകളും അതേപോലെ തന്നെ ഇസ്ലാമികമായ പഠനങ്ങളും ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. ഇങ്ങനെ ഇടക്കിടെ സഹോദരിയെ കാണാൻ വേണ്ടി ഇത്താത്തയുടെ വീട്ടിലേക്ക് ഇടക്കിടെ പോകുമ്പോൾ അവിടെ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചൊക്കെ കേൾക്കാൻ സാധിച്ചു മൈമൂനക്ക്. നബിയെപ്പറ്റി കേട്ടു, ഇസ്ലാമിക ആദർശങ്ങളെപ്പറ്റി കേട്ടു. അങ്ങനെ മുസ്ലിമീങ്ങൾ കഷ്ടപ്പെട്ട് ഹിജറ പോകുന്നതിനെ സംബന്ധിച്ച് മനസ്സിലാക്കി. ബദറിനെപ്പറ്റി അവർ കേട്ടു, അതിൽ മുസ്ലിമീങ്ങൾക്ക് കിട്ടിയ വിജയം മനസ്സിലാക്കി. അങ്ങനെ ഇസ്ലാമികമായ ആദർശത്തോട് ഈ സ്ത്രീക്ക് ഇങ്ങനെ അടുപ്പം കിട്ടിത്തുടങ്ങി. അങ്ങനെ അടുപ്പം കിട്ടിത്തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് മുസ്ലിം കുറെ കാലം കഴിഞ്ഞപ്പോ മുസ്ലിമീങ്ങൾ ഖൈബറിലും വിജയിച്ചു എന്നുള്ള വാർത്ത ഇവർ മനസ്സിലാക്കി. അപ്പൊ അവർക്ക് സന്തോഷമായി. അവര് ഭർത്താവ് അറിയാതെ തന്നെ മാനസികമായി അവർ മുസ്ലിമായി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരു ദിവസം ഭർത്താവിന്റെ അടുക്കൽ പോയി, ഹൈബറിൽ മുസ്ലിമീങ്ങൾ ജയിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷം കൊണ്ട് ഭർത്താവിന്റെ അടുക്കൽ ചെന്ന് നോക്കുമ്പോൾ ഭർത്താവ് വളരെ ദുഃഖിതനായിട്ടിരിക്കുകയാണ്. കാരണം ഊപ്പർ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, മുസ്ലിമീങ്ങൾക്ക് വിജയം കിട്ടിയതിൽ വലിയ ദുഃഖിതനായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ ഭാര്യയും ഭർത്താവും തമ്മിൽ ഭാര്യ പറഞ്ഞ് മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ വിജയം കിട്ടി സന്തോഷം പറയണം, ആരോടാ പറയണത്? കൊടിയ ആദർശത്തിന്റെ ശത്രുവിനോട്. ഭർത്താവിനത് പിടിച്ചില്ല. അവരൊന്നും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനമായി ചുരുക്കി പറയട്ടെ ആ ബന്ധം ഉപേക്ഷിക്കപ്പെട്ടു. മൈമൂന റളിയല്ലാഹു തആല അൻഹ മുത്തല്ലഖത്തായി, അവർ വിധവയുമായി, പിന്നെ അവർക്ക് തുണയില്ല. ആ നിലക്ക് മുസ്ലിമീങ്ങളിൽ ആകൃഷ്ടരായി ഇസ്ലാമികമായ ആദർശത്തിൽ ബന്ധമുണ്ടായി എന്നാൽ തുറന്നു പ്രഖ്യാപിച്ചിട്ടുമില്ലാത്ത നിലയിൽ മൈമൂന റളിയല്ലാഹു തആല അൻഹ കുറച്ചു കാലം ഇങ്ങനെ കഴിച്ചുകൂട്ടി. ആ ഇടക്കാട് മുസ്ലിമീങ്ങൾ മുമ്പ് അവര് മക്കയിലേക്ക് ഉംറ ചെയ്യാൻ വേണ്ടി മദീനയിൽ നിന്ന് മുസ്ലിമീങ്ങൾ ഹിജ്റ 6-ാം കൊല്ലം വന്നിരുന്നു. അപ്പൊ മുശ്രിക്കീങ്ങൾ പറഞ്ഞു മക്കത്ത് ഇങ്ങോട്ട് കടക്കാൻ പാടില്ല, ഇക്കൊല്ലം നിങ്ങൾ തിരിച്ചു പോയിട്ട് അടുത്ത കൊല്ലം വേണമെങ്കിൽ വന്നിട്ട് ഉംറ ചെയ്ത് 3 ദിവസം മാത്രം മക്കയിൽ താമസിച്ച് വേണമെങ്കിൽ തിരിച്ചു പോകാമെന്ന്. അങ്ങനെ ആ കൊല്ലമായിരുന്നു ഹിജ്റ 7-ാം കൊല്ലം. മുസ്ലിമീങ്ങളൊക്കെ കഴിഞ്ഞ കൊല്ലത്തെ പകരം വീട്ടാൻ വേണ്ടി ഉംറ ചെയ്യാൻ വേണ്ടി മദീനയിലേക്ക് വരുന്നുണ്ട് എന്നുള്ള വിവരം ഈ സ്ത്രീയും മനസ്സിലാക്കി. മൈമൂന റളിയല്ലാഹു തആല അൻഹ അവർ മനസ്സിലാക്കി എന്ന് മാത്രമല്ല അവരോടൊപ്പം മുസ്ലിമീങ്ങളോടൊപ്പം ഉംറ ചെയ്യണം എന്നും അവർ തീരുമാനിച്ചു. ആ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിവാഹാലോചന മൈമൂനക്ക് വരുന്നത്. മൈമൂന കൊതിച്ചരു തന്നെ കിട്ടി. അവര് ആശിച്ചതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഭർത്താവായി കിട്ടിയാൽ കൊള്ളാമെന്ന്. അവർ ഇസ്ലാമതം പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഭർത്താവായി കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ആദർശത്തിന്റെ പേരിൽ ഇസ്ലാം അവരുടെ മനസ്സിൽ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട ഭാര്യയായി തന്നെ മുസ്ലിമായി തന്നെ അങ്ങനെ തന്നെ മരിക്കണമെന്ന ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടാവുകയും ഈ മുസ്ലിമീങ്ങൾ ഉംറ കർമ്മം നിർവഹിച്ച് തിരിച്ചു പോകുമ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങുന്ന വഴിയിൽ സെരിഫ് എന്ന് പറയുന്ന ഒരു പ്രദേശം, ഏകദേശം 6 അതോ 10 കിലോമീറ്റർ എന്നൊക്കെ പത്ത് മൈൽ എന്നൊക്കെ അഭിപ്രായമുണ്ട്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങും വഴി സെരിഫ് എന്ന പ്രദേശത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൈമൂനയുമായി വിവാഹം നടക്കുകയും അവിടെ വെച്ച് വീടുകൂടുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ ഹിജ്റ 7ാം വർഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവസാനത്തെ വിവാഹം മൈമൂന റളിയല്ലാഹു തആല അൻഹയുമായി നടക്കുന്നത്. അവിടെ വെച്ച് തന്നെ ചെറിയ രൂപത്തിൽ ഒരു വലീമത്ത് സദ്യ നടത്തുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവസാനത്തെ വിവാഹമായിരുന്നു അത്. ആ വിവാഹത്തിന് ഈ മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെ ഭാഗത്തുനിന്ന് രക്ഷാധികാരിയായി രംഗത്ത് വന്നത് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ തന്റെ ഇത്താത്തയുടെ ഭർത്താവും കൂടെയാണ്. അവരായിരുന്നു അവരുടെ വിവാഹത്തിന് രക്ഷാധികാരിയായി രംഗത്ത് വന്നത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് 400 ദിർഹമാണ് മഹർ നൽകിയത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മൈമൂന റളിയല്ലാഹു തആല അൻഹ മദീനയിലെത്തി മഹാത്തുൽ മുഅ്മിനീങ്ങളോടൊപ്പം അവരും താമസിക്കുന്നു, സന്തോഷത്തോടുകൂടെ തന്നെ ജീവിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മരണശേഷവും 600 കാലത്തോളം മൈമൂന റളിയല്ലാഹു തആല അൻഹ ജീവിച്ചിട്ടുണ്ട്. അഥവാ നബി മരിച്ചിട്ടും 50 കൊല്ലം മൈമൂന റളിയല്ലാഹു തആല അൻഹ കഴിച്ചുകൂട്ടി. മഹാനായ ഒരു പ്രവാചകന്റെ ഭാര്യയാവാൻ സാധിച്ചതിലുള്ള ദാമ്പത്യം അധികകാലമൊന്നും കിട്ടിയില്ലെങ്കിലും ലോകം കണ്ട ഏറ്റവും നല്ല ഒരു മനുഷ്യന്റെ ഭാര്യയാകാൻ സാധിച്ചതിലുള്ള ആ നല്ലതായ മധുരസ്മരണകൾ അയവിറക്കിക്കൊണ്ട് 50 നീണ്ട വർഷങ്ങൾ അവർ കഴിച്ചുകൂട്ടുകയാണ്. അവർ ജീവിതകാലത്ത് അവരൊരു വസീയത്ത് ചെയ്തിരുന്നു. എന്താ? ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ കബറടക്കേണ്ടത് ഞാനും പ്രവാചകനും തമ്മിൽ വിവാഹവും വീടുകൂടലും നടന്ന ആദ്യമായി ഞങ്ങൾ ഒരുമിച്ച സെരിഫ് എന്ന പ്രദേശത്ത് വെച്ചായിരിക്കണം, അവിടെയായിരിക്കണം എന്നെ മറമാടേണ്ടത് എന്നവർ വസീയത്ത് ചെയ്തിരുന്നു. അങ്ങനെ മറ്റു ഭാര്യമാരിൽ നിന്ന് വ്യത്യസ്തമായി ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത് സെരിഫ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയാണ് അവർ മരിച്ചപ്പോൾ അവിടെയാണ് അവരെ മറമാടിയത് എന്ന് ചരിത്രത്തിന്റെ കിതാബുകളിൽ, ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരെ സംബന്ധിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്: അമാ അന്നഹ കാനത്തു വല്ലാഹി മിൻ അത്ഖാനാ ലില്ലാഹി വ ഔസലുനാ ലിർറഹീം. മൈമൂന റളിയല്ലാഹു തആല അൻഹ വല്ലാഹി പടച്ചവനെ തന്നെയാണ് സത്യം, മിൻ അത്ഖാനാ ലില്ലാഹി ഞങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഏറ്റവും അധികം സൂക്ഷിക്കുന്ന തഖ്വയുള്ള ഒരു സ്ത്രീയായിരുന്നു. ഔസലുനാ ലിർറഹീം കുടുംബബന്ധം ചേർക്കുന്ന വിഷയത്തിൽ അത്യധികം താൽപര്യമുള്ള ഒരു സ്ത്രീയുമായിരുന്നു മൈമൂന റളിയല്ലാഹു തആല അൻഹ എന്ന് സഹപത്നിയായിരുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ പോലും അവരെ സംബന്ധിച്ച് പുകഴ്ത്തി പറയാറുണ്ടായി എന്ന് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതാണ് മൈമൂന റളിയല്ലാഹു തആല അൻഹ എന്ന പ്രവാചകന്റെ അവസാന ഭാര്യയെ സംബന്ധിച്ച് ചരിത്രത്തിൽ നിന്ന് ചികഞ്ഞു നോക്കിയാൽ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് വലിയ ചരിത്രം ഇതാണ്. ഇതോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാരുടെ ചരിത്രം അവസാനിച്ചു കഴിഞ്ഞു. ലോകത്തിന് ഏറ്റവും കൂടുതൽ ഇസ്ലാമിന്റേതായ വിജ്ഞാനങ്ങൾ പകർന്നു കൊടുക്കുന്നതിൽ വളരെയധികം പങ്കുവഹിച്ചവരാണ് പ്രവാചകന്റെ ഭാര്യമാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ വിവാഹങ്ങളിലൂടെ മനുഷ്യർക്ക് രഹസ്യജീവിതത്തെ സംബന്ധിച്ച് എന്തൊക്കെയാണെന്ന് കുടുംബജീവിതത്തിന്റെ ഓരോ വശങ്ങളും തന്റെ ഇണയുമായുള്ള ആ ലൈംഗിക ബന്ധത്തിൽ വരെ പാലിക്കേണ്ടുന്ന നിയമങ്ങൾ വരെ പ്രവാചകന്റെ ഭാര്യമാരാണ് ഈ സമൂഹത്തിന്റെ മുമ്പാകെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നറിയുമ്പോൾ ലോകത്ത് മനുഷ്യർക്ക് നല്ലവരായി ജീവിക്കുവാൻ, മാതൃകായോഗ്യരായി ജീവിക്കാൻ വേണ്ട എല്ലാ നിയമങ്ങളും മുസ്ലിം ലോകത്തിന് പലപ്പോഴും കിട്ടിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ പ്രിയപ്പെട്ട ഭാര്യമാരിലൂടെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇവരൊക്കെ ലോകത്തിന്റെ മാതൃകയായി കഴിഞ്ഞുപോയി. മാതൃകയായി കഴിഞ്ഞുപോയതിൽ ഏറ്റവും മഹത്വമായി പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത് രണ്ട് സ്ത്രീകളെയായിരുന്നു എന്ന് ഞാൻ ഈ ക്ലാസിന്റെ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അതേപോലെ തന്നെ പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും സൂചന എന്ന നിലക്ക് ഫറോവയുടെ പെണ്ണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വിശേഷിപ്പിച്ച ആസിയ റളിയല്ലാഹു തആല അൻഹയെ അള്ളാഹു വിശ്വാസികൾക്ക് മാതൃകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം തന്നെ എടുത്തു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു തആല പറഞ്ഞു: ളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്നി മിൻ ഫിർഔൻ വഅമലിഹി വനജ്നി മിനൽ ഖൗമി ളാലിബീൻ. ളറബല്ലാഹു, അല്ലാഹു ഇദാ ഉദാഹരിച്ചു തരുന്നു മസലൻ, ഒരു ഉദാഹരണം. ലില്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക്, ഇമ്രഅത ഫിർഔന, ഫിർഔനിന്റെ പെണ്ണിനെ, ഫിർഔനിന്റെ ഭാര്യ. എന്താണ് അവർ പറഞ്ഞത്? ഇത് കാലത്ത് അവർ പറഞ്ഞ സന്ദർഭം, റബ്ബി എന്റെ നാഥ, ഇബ്നലി ഇന്ദക ബൈതം ഫിൽ ജന്ന, സ്വർഗലോകത്ത് എനിക്ക് നീ ഒരു വീടുണ്ടാക്കി തരണം. വനജ്നീ മിൻ ഫിർഔന വഅമലിഹി, ഫിർഔനിന്റെയും അവന്റെ പ്രവർത്തനങ്ങളുടെയും ഷെറിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കണമേ. വനജ്നീ മിനൽ ഖൗമി ളാലിമീൻ, മർദ്ദകരായ അക്രമികളായ ജനതയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ആസിയാ ബീവിയിൽ മുസ്ലിമീങ്ങൾക്ക് മാതൃകയുണ്ട്. ആസിയ റളിയല്ലാഹു തആലയുടെ ചരിത്രത്തെ സംബന്ധിച്ച് അധികമൊന്നും കാണുന്നില്ല. നിങ്ങൾക്കറിയാം, ഫറോവ രാജാവിനെ സംബന്ധിച്ച് ഞാനല്ലാതെ നിങ്ങൾക്കൊരു റബ്ബില്ലെന്ന് പറഞ്ഞ രാജാവായിരുന്നു. ഏറ്റവും അധികം ജനങ്ങളെ അടക്കി വരിക്കുകയും തന്നെയുമല്ല തന്റേതായ രാജാധികാരം തട്ടിത്തെറിപ്പിക്കാൻ ഏതോ ഒരാൺകുട്ടി വരാനിരിക്കുന്നുവെന്ന് ജ്യോത്സ്യൻ പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് ആ ലോകത്ത് ഈജിപ്തിൽ ജനിച്ചു വീഴുന്ന മുഴുവൻ മനുഷ്യ കുഞ്ഞുങ്ങളെയും പ്രത്യേകിച്ച് ആൺകുട്ടികളെ മുഴുക്കെ കൊന്നൊടുക്കാൻ വേണ്ടി കൽപ്പന പുറപ്പെടുവിച്ചവനാണ് ഫിർഔൻ. 9000 വരുന്ന ആൺകുട്ടികളെ അവൻ കൊന്നൊടുക്കിയിട്ടുണ്ട് എന്നാണ് ചില മുഫസ്സിരീങ്ങളൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ എവിടെയെങ്കിലും ഒരു സ്ത്രീ ഗർഭിണിയാണെന്നറിഞ്ഞാൽ പട്ടാളക്കാരെ പറഞ്ഞേക്കും, പ്രസവിച്ച് ആൺകുട്ടിയാണെന്നറിഞ്ഞാൽ തിളങ്ങുന്ന അവന്റെ കത്തിക്കരയാക്കും നിർദാക്ഷിണ്യം. അങ്ങനെ കൊന്നു കൊന്നൊടുക്കി അവസാനം മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ മൂസാനബിയെ പ്രസവിച്ച സന്ദർഭത്തിൽ അവരും ഇതേപോലെ ബേജാറായി. 2-3 മാസം മാത്രം അവർക്ക് മുല കൊടുക്കാൻ സാധിച്ചുള്ളൂ. പിന്നെ ഫിർഔനിന്റെ പട്ടാളക്കാർ വരുന്നുവെന്ന് കണ്ടപ്പോൾ ഞാൻ ചരിത്രം പറയുകയല്ല, നൈൽ നദിയിൽ പെട്ടിയിൽ കുട്ടിയെയാക്കിക്കൊണ്ട് ഒഴുക്കി. അങ്ങനെയാണ് ഈ കുട്ടിയെ ആസിയാ റളിയല്ലാഹു തആലയുടെ കയ്യിൽ കിട്ടുന്നത്. കൊട്ടാരത്തിൽ മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാം വളരുന്നു. അതിന്റെ ശേഷം മൂസാനബി മറ്റൊരു നാട്ടിലേക്ക് പോകുന്നു. പിന്നീട് മൂസാനബിയെ അള്ളാഹു നബിയായി തെരഞ്ഞെടുക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹയല്ലാതെ ആരാധനക്കർഹനായി ഒരു ശക്തിയുമില്ല, ഫിർഔൻ കള്ളനാണ്, കള്ളദൈവമാണ്, അവനിൽ മനുഷ്യനെ രക്ഷിക്കാനും ശിക്ഷിക്കാനും കഴിയില്ല എന്ന ഇസ്ലാമിന്റെ മഹത്വമായ ആദർശവുമായി മൂസാനബി വീണ്ടും കൊട്ടാരത്തിലേക്ക് വന്നപ്പോൾ അവരിൽ മൂസാനബിയിൽ വിശ്വസിച്ച ഒന്നാമത്തെ സ്ത്രീയായിരുന്നു ഫിർഔനിന്റെ ഭാര്യയായ ആസിയ റളിയല്ലാഹു തആലാൻഹ. പക്ഷേ അവർ തുറന്നു പറയാൻ ധൈര്യം കാണിച്ചില്ല. വേറെയും ആൾക്കാർ കൊട്ടാരത്തിലുണ്ടായിരുന്നു, മുസ്ലിമായ ആൾക്കാരുടെ കൂട്ടത്തിൽ. അങ്ങനെയൊക്കെ അവർ മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദർശമാണ് ശരിയെന്ന് മനസ്സിലാക്കി. ആദർശം അവരുടെയും മനസ്സിൽ കയറി. അവിടെ രക്തബന്ധത്തിന്, നേരത്തെ പറഞ്ഞതുപോലെ രക്തബന്ധത്തിന് വിലയുണ്ടായില്ല. ഭർത്താവിന്റെ റാൻമൂളിയായിക്കൊണ്ട് ഭർത്താവാകുന്ന ഈ രാജാവാകുന്ന ഫിർഔനിന്റെ ഏറ്റവും വലിയ ഒരു രാജ്ഞിയായി കൊട്ടാരത്തിന്റെ മണിമേടയിൽ അങ്ങനെ തോഴിമാരോടൊപ്പം ഉദ്യാനത്തിലും അവിടെയും ഇവിടെയും കളിച്ച് രസിച്ച് നടക്കാമെന്ന വഴിയല്ല ആര് തെരഞ്ഞെടുത്തത്? ആസിയ റളിയല്ലാഹു തആലാഹ തെരഞ്ഞെടുത്തത്. അവരാ വഴിയൊക്കെ ഒഴിവാക്കി, എനിക്ക് സുഖം വേണ്ട, ദുന്യാവിൽ എന്റെ ഭർത്താവിന്റെ രാജ്ഞിയായിക്കൊണ്ട് എനിക്ക് കഴിയണ്ട, എനിക്കിവിടുത്തെ സുഖങ്ങളും സൗകര്യങ്ങളും കൊട്ടാരങ്ങളും ഉദ്യാനവും തോട്ടവും തോഴിമാരുമൊന്നും വേണ്ട, എനിക്ക് ഇസ്ലാം മതി, എനിക്ക് പരലോകം മതി എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ അവരത് ഉറക്കെ തന്നെ പ്രഖ്യാപിക്കുന്നു. വിവരം ഫിർഔന്റെ അടുക്കലെത്തുന്നു. തന്റെ കൊടിയ ശത്രുവായ മൂസാനബിയുടെ അനുയായിയായി തന്റെ കിടപ്പറ പങ്കിടുന്ന ആസിയ പോലും മാറിയിരിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ഫിർഔനിന് സഹിക്കാനായില്ല. അവൻ തന്റെ അനുയായികളെ പട്ടാളക്കാരെ പറഞ്ഞയച്ചു. കഠിനമായി മർദ്ദിക്കുകയാണ് ആസിയ റളിയല്ലാഹു തആലാൻഹു. ഭാരമുള്ള പാറക്കല്ലുകൾ അവരുടെ മുതുകത്തേക്ക് എറിയുകയാണ്, തലയിലേക്ക് ഇടുകയാണ്. അതേപോലെ തന്നെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ നിർത്തിക്കൊണ്ട് കൈയും കാലും കൂട്ടി കെട്ടിയിട്ട് ചാട്ടവാറുകൊണ്ട് അടിക്കുകയാണ്. ആ സമയത്തും ഫിറോൻ പറഞ്ഞു നോക്കുന്നു, ഒന്നുകിൽ എന്റെ കൂടെ ഭർത്താവായിട്ട് ഇവിടെ സുഖിച്ച് ജീവിച്ചോ, അതല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. ഇന്ന് ഫിർഔൻ ഇങ്ങനെ അട്ടഹസിക്കുമ്പോൾ ആ സമയത്ത് ആസിയ റളിയല്ലാഹു തആലാഹ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിത്. റബ്ബിബ്നിലീ ഇന്ദക ബൈതം ഫിൽ ജന്ന വനജ്നീ മിൻ ഫിർഔന വഅമലിഹി വനജ്നീ മിനൽ ഖൗമി ളാലിമീൻ. പടച്ചവനെ, എന്റെ ദ്രോഹിയായ ഭർത്താവിതാ എനിക്ക് സുഖങ്ങൾ എടുത്തു കാണിക്കുന്നു, അവന്റെ കൊട്ടാരം എടുത്തു കാണിച്ചുകൊണ്ട് എന്നെ പ്രീതിപ്പെടുത്താൻ നോക്കുന്നു, അവന്റെ മണിമാളികയിലെ സൗകര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്നെ ഇസ്ലാമിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കാൻ നോക്കുന്നു. റബ്ബേ, എനിക്ക് അവന്റെ കൊട്ടാരം വേണ്ട. റബ്ബി എന്റെ നാഥ, ഇബ്നിലി എന്തക്കാ, എനിക്ക് നീ നിന്റെ അടുക്കൽ ഒരു കൊട്ടാരം പണിയിച്ചു തരണം. എവിടെയാണ്? അത് ദുന്യാവിലല്ല, ബൈത്തൻഫിൽ ജന്ന, സ്വർഗലോകത്ത് നിന്റെ അടുക്കൽ എനിക്കൊരു കൊട്ടാരം തരണം. ഈ പിശാചിന്റെ, ഈ ദ്രോഹിയുടെ, ഈ അക്രമിയുടെ കൊട്ടാരം ഇനി എനിക്ക് വേണ്ട. ഇവിടെ എനിക്ക് ഇനി ഒരു നിമിഷം പോലും ജീവിക്കണ്ട. മർദ്ദകനായ എന്റെ ഈ ഭർത്താവാകുന്നു ഈ പൊക്കിരിയില്ലേ, ഇവന്റേതായ പ്രവർത്തനത്തിൽ നിന്ന് എനിക്ക് രക്ഷ തരണേ റബ്ബേ. വനജ്ജിനീമിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ജനതയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് ഓരോ ചാട്ടവാറിന്റെയും മടികൊള്ളുമ്പോൾ പൊളഞ്ഞുകൊണ്ട് ആസിയാർ റളിയല്ലാഹു തആല എന്നെ പ്രാർത്ഥിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ അവരവിടെ വെച്ച് മരിക്കുകയാണ് ചെയ്യുന്നത്. സ്വർഗം കണ്ടുകൊണ്ട് സ്വർഗലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഫറോവയുടേതിനേക്കാളപ്പുറം ഇന്നേ വരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിലും ഇന്നേ വരെ ചിന്തിച്ചാൽ പോലും മനസ്സിലാക്കാൻ സാധിക്കാത്തത്ര സുഖസൗകര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗീയ ലോകത്തിലെ മണിമേടെ കണ്ണിറയെ കണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ ഉച്ചരിച്ചുകൊണ്ട് ആസിയ റളിയല്ലാഹു തആല ഈ ലോകത്തു നിന്ന് എന്നേക്കുമായി വിട പറഞ്ഞു. അതാണ് പരിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ചെടുത്തു പറഞ്ഞത്, വിശ്വാസികളെ നിങ്ങൾക്കിതാ മാതൃകയായിട്ട് ഉദാഹരണമായിട്ട് എടുത്തു പറയുന്നു. ആ ഈമാൻ നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ ആദർശത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായ വിശ്വാസത്തിന്റെ ദാർഢ്യത മനസ്സിലാക്കാൻ എല്ലാ സുഖ സൗകര്യങ്ങളെയും പുല്ലുപോലെ അവഗണിച്ച് തള്ളിക്കളഞ്ഞുകൊണ്ട് കൊട്ടാരത്തിലെ രാജ്ഞിയായി താമസിക്കാനുള്ള എല്ലാ ഓഫറുകളും സൗകര്യങ്ങളും കിട്ടിയിട്ടും അങ്ങനെ തന്നെ ജീവിക്കാനുള്ള പരിതസ്ഥിതികളും സാഹചര്യങ്ങളും കിട്ടിയിട്ടും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് മർദ്ദനങ്ങളും പീഡനങ്ങളും സന്തോഷത്തോടെ ഏറ്റുവാങ്ങി സ്വർഗത്തിന് വേണ്ടി ദാഹിച്ച് മോഹിച്ച് അത് പ്രാർത്ഥിച്ചുകൊണ്ട് അത് കണ്ണിറയെ കണ്ടുകൊണ്ട് മരിച്ചു പോകാൻ ഭാഗ്യം കിട്ടി ആസിയ റളിയല്ലാഹു തആല അൻഹ, വിശ്വാസികളെ നിങ്ങൾക്കിതാ മാതൃകയായിട്ട് എടുത്തു പറയാവുന്ന മാതൃകാ മഹതിയാകുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ അവരുടെ ശേഷം മറിയം അലൈഹി സ്വലാത്തു വസ്സലാം അവരെയും ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ വിശദീകരിച്ചതാണ്. ഒട്ടേറെ മഹതികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാരെ സംബന്ധിച്ചാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. ഇനി പ്രവാചകന്റെ പുത്രിമാരിലും അതേപോലെ സഹാബാ സ്ത്രീകളിലുമൊക്കെ ത്യാഗത്തിന്റേതായ ഒട്ടേറെ കഥകൾ പറഞ്ഞിട്ടുള്ള മഹതികളെ സംബന്ധിച്ച് പരിചയപ്പെടാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ചരിത്രത്തെ ചരിത്രം മാത്രം കേൾക്കുന്നവരവസ്ഥയിലല്ലാതെ ജീവിതത്തിൽ അവരുടെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് നല്ലവരായി ജീവിക്കുവാൻ തൗഫീഖ് ലഭിക്കപ്പെടുന്ന നല്ലവരിൽ ഉൾപ്പെടാൻ വേണ്ടി നാം പ്രവർത്തിക്കുക. സർവശക്തനായ തമ്പുരാനോട് പ്രാർത്ഥിക്കുക, അല്ലാഹു നമുക്ക് ശരിയായ ഈമാനോടുകൂടി വിശ്വാസദാർഢ്യതയോടുകൂടി ആദർശത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് നല്ലവരായി തന്നെ മരിച്ചു പോകുവാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം തവഫ്നാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ والحمد لله رب العالمين والسلام عليكم ورحمة الله